ഇന്ത്യ കാനഡ പിണക്കം എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. തികച്ചും അത്ഭുതപ്പെടുത്തുന്ന വേഗതയിലാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളായി പോയത്. ഈ വിഷയത്തെ സമഗ്രമായി സമീപിക്കുവാനുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ദില്ലി ദാലി ശ്രീ ആ പ്രസന്നനെ അതിഥിയായി ക്ഷണിച്ചത്. ഇന്ത്യയുടെ വൈദേശിക ബന്ധങ്ങളെ കുറിച്ച് ഇത്രയേറെ മൗലികതയോടുകൂടി സസൂക്ഷ്മം സമീപിക്കുന്ന പത്രപ്രവർത്തകർ ഇന്ത്യയിൽ തന്നെ കുറവാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊരു മലയാളി പത്രപ്രവർത്തകർ ഇത്ര സൂക്ഷ്മമായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചും പ്രതിരോധ നയത്തെക്കുറിച്ചും ഒക്കെ സമീപിക്കുന്നത് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുള്ളതാണ്. മലയാള മനോരമയുടെയും വീക്ക് വാരികയുടെയും ഡൽഹിയിലെ റെസിഡന്റ് എഡിറ്ററാണ് ഇപ്പോൾ ആർ പ്രസന്നൻ. ഇന്ത്യ കാനഡ പിണക്കത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒരിക്കൽ കൂടി ദില്ലി ദാലി എന്ന ഈ മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം.
താങ്ക് യു ഗോപാലകൃഷ്ണൻ, വളരെ സന്തോഷം. ഇങ്ങനെയൊരു
രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മോശമാകുമ്പോൾ അതിന് വ്യക്തമായ സൂചനകൾ നൽകുന്ന ഒരു രണ്ടു മൂന്ന് മാസത്തെ എങ്കിലും ഡെവലപ്മെന്റ്സും വാർത്തകളും ഒക്കെ ഒരു പശ്ചാത്തലമായിട്ട് കാണാറുണ്ട്. എന്നാൽ വളരെ പെട്ടെന്നാണ് ഇന്ത്യ കാനഡ തർക്കം ഒരു മോശപ്പെട്ട നിലയിലേക്ക് അങ്ങ് താണുപോയത്. നിലവിലുള്ള അവസ്ഥയെ പ്രസന്നൻ എങ്ങനെയാണ് കാണുന്നത്?
വളരെ സന്തോഷം ഗോപാലകൃഷ്ണൻ എന്നെ ഈ ദില്ലി ദാലിയിലേക്ക് വീണ്ടും ക്ഷണിച്ചത്. കാരണം ഞാൻ വളരെ അനവധി തവണ ഇവിടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അന്നെല്ലാം എനിക്ക് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കാരണം ഇത്തവണയും അങ്ങനെ തന്നെയാണ്. താങ്കളുടെ ചോദ്യം വളരെ, അതായത് സാധാരണഗതിയിൽ നയതന്ത്ര തലത്തിൽ ഇതിന് ഒരു സംഭവം ഇങ്ങനെയൊരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ചില സൂചനകൾ ലഭിക്കാറുണ്ടെന്നാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അതുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കാരണം നാലഞ്ചു വർഷമായിട്ട് നീറിക്കൊണ്ടിരുന്ന ഒരു 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 വിഷയമാണിത്. അതായത് ഇന്ത്യ കാനഡ ബന്ധങ്ങൾ വഷളായിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. 2018 എനിക്ക് ഓർമ്മയില്ല, ട്രൂഡോ ഇവിടെ വന്നിരുന്നു, ഇന്ത്യയിൽ വന്നിരുന്നു. അന്നും വളരെ തണുത്ത സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ഇവിടെ വന്ന് വളരെ എക്സ്പെക്ടേഷനോട് കൂടിയാണ് ട്രൂഡോ വന്നത്. അതായത് ഇന്ത്യ ബന്ധങ്ങൾ വളരെ ശക്തിപ്പെടുത്താം, അല്ലെങ്കിൽ നല്ല നിലയിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് കാനഡ ഇവിടെ എത്തിയതെങ്കിലും. അപ്പൊ അതിന് മുൻപായിട്ടുള്ള അവരുടെ ഈ നയതന്ത്ര തലത്തിലുള്ള ഒരു ഒരു തരം പ്രൊപ്പഗാൻഡ, അതായത് സോഷ്യൽ മീഡിയയിലും മറ്റും അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു പ്രൊജക്ഷൻ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു 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 യങ് ഹാൻസം ഹീറോ എന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ വരെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ റിയാലിറ്റിയെ മാസ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു 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 തരം പ്രൊപ്പഗാൻഡ ആയിരുന്നു. കാരണം ഇന്ത്യ കാനഡ ബന്ധങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രൂഡോ ഭരണകൂടത്തിൽ, അതായത് ട്രൂഡോ പ്രധാനമന്ത്രി ആയതിനു ശേഷമായിരുന്നു അത് വളരെ മോശമായതെന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിയുടെ പാർട്ടിയിൽ ഒരു അതിന്റെ അത് നിലനിൽക്കുന്നത് തന്നെ, ആ ഭരണകൂടം നിലനിൽക്കുന്നത് തന്നെ അവിടുത്തെ സിഖുകാരുടെ പാർട്ടികളും അവരുടെ സപ്പോർട്ടോടുകൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ വളരെ ലോലമായ ഒരു വളരെ നേരിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അവർക്ക് ഈ സിഖുകാരുടെ ആ സപ്പോർട്ട് ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ല. സിഖുകാരെ എല്ലാവരും ഖലിസ്ഥാനികളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ റാഡിക്കൽ എലമെന്റ് ആണ് എപ്പോഴും വോക്കൽ ആയിട്ട് വരുന്നത്. ആ വോക്കൽ ആയിട്ട് വരുന്ന ആ ശബ്ദം മാത്രമേ കനേഡിയൻ പൊളിറ്റിക്സിൽ കേൾക്കുന്നുള്ളൂ എന്നതാണ് ഇവിടെ പ്രശ്നമായി വന്നത്. അപ്പൊ ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ട്രൂഡോ ഭരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ നയതന്ത്ര ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലും അത് തന്നെ പ്രതിഫലിച്ചു കാണുകയാണ് വരുന്നത്. അപ്പൊ അന്ന് മുതൽ ഈ മോശമായിക്കൊണ്ടിരുന്ന ഈ ബന്ധങ്ങള് പിന്നെ അടുത്ത കാലത്തായിട്ട് വീണ്ടും ഈ G20 സമ്മേളനം എത്തുന്നതിന് ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഈ അൺഫോർച്ചുനേറ്റ്ലി ആ ലീഡർ സംഭവം ഉണ്ടായത്, ലീഡറിനെ പതിക്കുകയും. അപ്പോ തന്നെ അവിടെ നിന്ന് കനേഡിയൻ സിഖുകാരുടെ ഈ വോക്കലായിട്ടുള്ള ഈ റാഡിക്കൽ എലിമെന്റ്സിന്റെ ഇടയിൽ നിന്ന് ഈ ശബ്ദം വീണ്ടും ഇതേ മുറവിളി ഉയർന്നു വരികയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ഇപ്പോ സംഭവിച്ചത്. ഇവിടെ വന്നു അദ്ദേഹം, ഇവിടെ വന്നത് ഒരു വീണ്ടും ആ ചാം എന്താ ടേൺ ഓൺ ദ ചാം എന്ന് പറയും അമേരിക്കയിലെ. അത് ഒരുപാട് രാഷ്ട്ര തലവന്മാർക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർക്കും സംഭവിച്ചിട്ടാണ്. അതായത് പേഴ്സണൽ ചാം ഉപയോഗിച്ച് നയതന്ത്രങ്ങൾ മാറ്റിയെടുക്കാം. അത് റൂസ്വെൽറ്റിന്റെ കാലം തൊട്ട് തുടങ്ങിയതാണെന്നാണ് ആ രീതിയിലുള്ള ഒരു അതായത് പേഴ്സണൽ ഡിപ്ലോമസി നടത്തി നോക്കാം. പക്ഷെ അത് നടക്കില്ല, കാരണം സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഈ പേഴ്സണൽ സമ്മിറ്റ് ഹിയറിംഗ് ഒന്നും, ഇൻഫാക്ട് ഞാൻ പറയുന്നത് നരേന്ദ്രമോദിക്കും അതേ ഒരു 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 തെറ്റായ ഒരു ധാരണയുണ്ട്, പേഴ്സണൽ ചാം ഉപയോഗിച്ച് നയതന്ത്ര ബന്ധങ്ങളെ മാറ്റിയെടുക്കാമെന്ന്. അങ്ങനെ ഒരുപാട് പല പല രാഷ്ട്ര നേതാക്കന്മാരും അങ്ങനെ പോയി ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുമുണ്ട്. അപ്പൊ അത് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല. പക്ഷെ ഒരു ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അത് വാജ്പേയിക്ക് പോലും പറ്റി, ആഗ്ര സമ്മിറ്റ് അങ്ങനെ ഒരു രീതിയിൽ, അതായത് പേഴ്സണൽ ചാം ഉപയോഗിച്ചിട്ട് പേഴ്സണൽ ഡിപ്ലോമസി നടത്തി നോക്കുക. പക്ഷെ അത് നടന്നില്ല, കാരണം സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഈ പേഴ്സണൽ ചാം ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എന്താ അവർ പറയുന്ന പേഴ്സണൽ ഒരു കെമിസ്ട്രി ബിറ്റ്വീൻ ടു ലീഡേഴ്സ് എന്നൊക്കെ ഇങ്ങനെ ഡിപ്ലോമാറ്റ്സ് ഇങ്ങനെ പറയും, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നുള്ളൂ.
ഈ 1947 മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഒരു വളരെ ആരോഗ്യകരമായ നയതന്ത്ര ബന്ധങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത്. ചെറിയ വ്യത്യാസങ്ങൾ വന്ന് 1974 ഇന്ത്യയുടെ ആണവ പരീക്ഷണ കാലത്തും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 1980 ഈ ഖാലിസ്ഥാൻ വിഭജനവാദം പഞ്ചാബിൽ ശക്തമായ സമയത്തും പിന്നെ 2020 ഈ കർഷക സമരത്തിന്റെ സമയത്തും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ, എന്നാൽ ഇന്ത്യ കാനഡ ബന്ധങ്ങളിലെ ഏറ്റവും മോശം കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇക്കാലത്തിന്റെ പൂർണമായ ഉത്തരവാദിത്വം കാനഡയ്ക്കാണെന്ന് തോന്നിപ്പിക്കത്ത രീതിയിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിനെ സമീപിക്കുന്നുണ്ട്. പൂർണമായ ഉത്തരവാദിത്വം കാനഡയ്ക്കാണോ?
അതിനു മുൻപ് ഞാൻ താങ്കൾ പറഞ്ഞല്ലോ, അതായത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതലുള്ള നല്ല ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു, 74 അത് മോശമായത് പറഞ്ഞു. അപ്പൊ താങ്കൾ ആ 74 ന്യൂക്ലിയർ ടെസ്റ്റിന്റെ കാര്യമാണ് സൂചിപ്പിച്ചതെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു. അത് അതിനു മുൻപ് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ 47 ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ഹോമി ഭാഭ ന്യൂക്ലിയർ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ആരംഭിക്കുകയും ഇന്ത്യ ആണവ ഗവേഷണത്തിലേക്ക് തുനിയുകയും ചെയ്ത സമയത്ത്, അന്ന് ന്യൂക്ലിയർ ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US സോവിയറ്റ് യൂണിയനും അന്നത്തെ സോവിയറ്റ് യൂണിയൻ പിന്നെ വലിയ വൻ പവർ ആയിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ഇവരൊക്കെ മാത്രമുള്ള ഒരു എന്താ ഒരു എലീറ്റ് ക്ലബിന്റെ ഗവേഷണം, ഞാൻ അറ്റോമിക് മറ്റേ ബോംബിന്റെ കാര്യമല്ല പറയുന്നത്, ന്യൂക്ലിയർ ഗവേഷണം പോലും അവരുടെ കയ്യിലും അത് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാനഡ മാതിരിയുള്ള രാജ്യങ്ങൾ മാത്രം ചെയ്തിരുന്ന സമയത്താണ് നമ്മൾ ഇത് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞത്. ആ സമയത്ത് ഹോമി ഭാഭയുടെ വളരെ സുഹൃത്ത് അടുത്ത സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പൊ മറന്നുപോയി. അവരൊരുമിച്ച് കേംബ്രിഡ്ജിൽ പഠിച്ചിരുന്ന കനേഡിയൻ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ തലവനായിരുന്ന വ്യക്തി ഹോമി ഭാഭയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അവരൊരുമിച്ച് കേംബ്രിഡ്ജില് അവര് റൂംമേറ്റ്സ് ആയിരുന്നില്ല, പക്ഷെ വളരെ അടുത്ത ബന്ധമായിരുന്നു. അപ്പൊ ആ ബന്ധം വെച്ചുകൊണ്ട് ഹോമി ഭാഭ കാനഡയുടെ സഹായം ആവശ്യപ്പെടുകയും അങ്ങനെയാണ് നമുക്ക് ഇന്ത്യയുടെ ആദ്യത്തെ റിയാക്ടർ പോലും കാനഡയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്ഥാപിച്ചതെന്ന് ഓർക്കണം. കാൻഡു റിയാക്ടറിന്റെ കാര്യമാണ് ഞാൻ. അത്രമാത്രം അടുത്ത ബന്ധം ഉണ്ടായിരുന്നിട്ടും പക്ഷെ 74 ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതോടുകൂടി ആ ബന്ധങ്ങൾ ഉലഞ്ഞെങ്കിലും ഇത്രമാത്രം മോശമായില്ല. കാരണം അന്ന് അത് അവരുടെ ഒരു പോളിസിയാണ്, നമുക്കും അത് മനസ്സിലാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാകും, അവർക്കും അത് മനസ്സിലാകുന്നുണ്ട് ഇന്ത്യയുടെ ആവശ്യം എന്താണെന്ന്. എങ്കിലും അവരുടെ പോളിസി അനുസരിച്ച് അവരുടെ സ്വന്തം രാജ്യ താല്പര്യം അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പോളിസി ഭരണകൂടത്തിന്റെ പോളിസി അനുസരിച്ചുള്ള ബന്ധങ്ങൾ അതെങ്ങനെ ഉലയുകയാണ്, സാങ്ഷൻസ് അവർക്ക് ഏർപ്പെടുത്തേണ്ടി വന്നു. എങ്കിലും ഇന്ന് താങ്കൾ പറഞ്ഞ മാതിരി ഇന്നത്തെ അത്ര അത് മോശമായിരുന്നില്ല, അത് ശരിയാണ്, വളരെ ശരിയാണ്. പക്ഷെ ഇവിടെ മറ്റൊന്ന് ഓർക്കേണ്ടത് ഈ കാനഡയുടെ ഒരു എന്താ പറയുന്ന ഒരു നാഷണൽ ഔട്ട്ലുക്ക് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. കാനഡ എന്ന് പറയുന്നത് അവർക്കൊരു ഈ സുരക്ഷാ ഭീഷണി ഇല്ലാത്ത വളരെ ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ്. യാതൊരു രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഇല്ല. യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെയല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്താ യുദ്ധം നടത്തിയും ആര് ആക്രമിച്ചും അല്ലാതെയും ആക്രമണം നേരിട്ടും കഴിഞ്ഞ രാജ്യങ്ങൾ. കാനഡയെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് US ആണ്, US ഉമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ അൺഗാർഡഡ് ഇന്റർനാഷണൽ ബോർഡർ എന്ന് പറയുന്നത് US കാനഡയും തമ്മിലാണ്. ഏറ്റവും നീണ്ട അവര് അവിടെ യാതൊരു ഗാർഡിങ്ങും ഇല്ല, വെറും കസ്റ്റംസും അല്ലെങ്കിൽ ആ നാഷണൽ ഇത് നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാം, അങ്ങനെയുള്ളതാണ്. യാതൊരു രീതിയിലുള്ള സെക്യൂരിറ്റി ഭീഷണി എന്താണെന്ന് അറിയാത്ത ഒരു രാജ്യമാണ്. അത് കാരണം തന്നെ അവർക്ക് മറ്റ് രാജ്യങ്ങൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളെ നമ്മളൊക്കെ എന്തുമാത്രം ഇൻസെക്യൂർ ആണ് ഓരോ രാജ്യവും. അതിർത്തി പ്രശ്നം തന്നെയല്ല, അവരുടെ ഇന്റേണൽ ഇഷ്യൂസ് കാരണം പോലും ഓരോ രാജ്യങ്ങളും എന്തുമാത്രം ഇൻസെക്യൂർ ആണെന്നുള്ള ഒരു ഒരു ബോധം, അങ്ങനെ ഒരു ഇത് കാനഡയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. അത് വേറൊരു എക്സാമ്പിൾ ഞാൻ വളരെ ഇതായിട്ട് പറയാം. ഒരു 1990കളിൽ ഉയർന്നു വന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ലാൻഡ് മൈനിനെതിരെ, ഈ പേഴ്സണൽ ലാൻഡ് മൈനിനെതിരെ ഒരു ഈ കുഴിബോംബ്, അതിനെതിരെ വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിനും അതിന്റെ പേരില് രാജ്യാന്തര സമ്മിറ്റുകളൊക്കെ നടന്നു. അത് ഒട്ടാവയിൽ വെച്ചായിരുന്നു എന്ന് ഓർക്കണം, കാനഡയായിരുന്നു അതിൽ നേതൃത്വം തന്നെ. ലാൻഡ് മൈൻ ആവശ്യമില്ലാത്തതാണ്, അതൊരു ക്രൂരമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരു ആയുധമാണ്. അത് ഒരു ലാൻഡ് മൈൻ ഒരിടത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് 50 ഉം 60 ഉം വർഷം അവിടെ കിടക്കും, പിന്നെ അതിലെ പോകുന്നവര് അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്, പക്ഷെ മറ്റൊന്ന് ലാൻഡ് മൈൻ ഈ മറ്റു പല സൈന്യങ്ങൾക്കും ആവശ്യമുള്ളതാണ് എന്നായിരുന്നു ബാക്കിയുള്ളവരുടെ ആർഗ്യുമെന്റ്. ആരും വെറുതെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയല്ല ലാൻഡ് മൈൻ എടുത്തത്, സൈന്യങ്ങളുടെ ആർഗ്യുമെന്റ് അങ്ങനെയല്ല. ഞങ്ങൾ ലാൻഡ് മൈൻ വിതച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ അത് മാപ്പ് ചെയ്യും, ഞങ്ങളുടെ ആ സുരക്ഷാ ഭീഷണി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് എടുത്തു മാറ്റുകയാണ്. ലാൻഡ് മൈൻ എടുത്തു മാറ്റാത്തത് സൈന്യങ്ങളല്ല ടെററിസ്റ്റുകളാണ് എന്നായിരുന്നു സൈന്യങ്ങളുടെ അന്നത്തെ ആർഗ്യുമെന്റ് ഈ കനേഡിയൻ ക്യാമ്പയിനിൽ. പക്ഷെ കാനഡയ്ക്ക് അത് മനസ്സിലാവില്ല, കാരണം അവർക്ക് ആരെയും ഭീഷണി ഇല്ല, ആരുടെ ആരുടെ വശത്തു നിന്ന് അവർക്കെതിരെ ഭീഷണി ഉയരുന്നു. ഇങ്ങനെ ഒരു രാജ്യമാണ്, അത് കാരണം കാനഡ മാത്രമേ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് മുന്നോട്ട് വരുന്നുള്ളൂ. പിന്നീട് മറ്റു രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യുകയായിരുന്നു ഓരോ ഇത്. ഇന്നും ലാൻഡ് മൈൻ ട്രീറ്റി എല്ലാ രാജ്യങ്ങളും ഇപ്പോഴും സൈൻ ചെയ്തിട്ടില്ല. ഞാൻ അതിന് അതിനെ ജസ്റ്റിഫൈ ചെയ്യല്ല, ലാൻഡ് മൈനെ ജസ്റ്റിഫൈ ചെയ്യല്ല പറയുക, പക്ഷെ അവരുടെ സുരക്ഷാ കാര്യങ്ങളിൽ അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ ഖലിസ്ഥാൻ പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യ സുരക്ഷ എന്ന് പറയുന്നത് വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനാലാണ് ഈ ഖലിസ്ഥാൻ പ്രശ്നം ഉയർന്ന് എവിടെ ഉയർന്നു വന്നാലും ഇന്ത്യ പെട്ടെന്ന് സെൻസിറ്റീവ്, ഇന്ത്യയുടെ ആന്റിന പെട്ടെന്ന് അങ്ങ് ഉയരുക, ഖലിസ്ഥാൻ എന്നുള്ള വാക്ക്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് പരസ്പരം മനസ്സിലാകുന്നില്ല രണ്ട് രാജ്യങ്ങൾ,
രണ്ട് രാജ്യങ്ങൾക്കും
ആത്യന്തികമായിട്ടുള്ള അവരുടെ രണ്ട് രാജ്യങ്ങളുടെയും ഔട്ട്ലുക്കിന്റെ പ്രശ്നം.
അല്ല, ഇപ്പൊ നമ്മുടെ ഈ വളരെ പരിചയ സമ്പന്നനായ ഒരു വിദേശകാര്യമന്ത്രിയാണല്ലോ നമുക്ക് ഇപ്പോഴുള്ളത്, അദ്ദേഹത്തിന് ഇത് ഈ നിലയിലേക്ക് മാറുന്നതിന് ഒരു ഒന്ന് 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 പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ബന്ധങ്ങൾ വഷളാകാതിരിക്കാനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലേ?
അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം എനിക്ക് ജയശങ്കർ, SJ താങ്കൾ പറഞ്ഞ പോലെ വളരെ പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റാണ്. പക്ഷെ അതേസമയം തന്നെ ഇവിടുത്തെ ഈ ചില കാര്യങ്ങളുടെ ചില എന്താണ് റെഡ് ലൈൻസ് വരയ്ക്കും ചില ഭരണകൂടങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ഇത് ഞങ്ങൾക്ക് അലവ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്നുകൂടി ആലോചിക്കേണ്ടത് കാനഡയാണ് പലപ്പോഴും ഇതിനകത്ത് റെട്ടറിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ ഇന്ത്യക്ക് ഉപയോഗിച്ചു തുടങ്ങിയത് ഇങ്ങനെയുള്ള ഈ ഡിമാൻഡുകൾ അവിടെ കനേഡിയൻ പൊളിറ്റീഷ്യൻസിൽ നിന്ന് ഉയരുകയും മറ്റും ഉണ്ടായിരുന്നു. അവിടെയാണ് ഇത് ആരാണ് തുടങ്ങി വെച്ചത് എന്നുള്ളത് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ രണ്ടു കൂട്ടരും ഹാൻഡിൽ ചെയ്തത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാൻ.
ഇനി എനിക്ക് ഇനി ഒന്ന് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകമാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യം, ഞാൻ പാകിസ്ഥാനെ ഞാൻ മാറ്റി നിർത്തുകയാണ്, പാശ്ചാത്യ രാജ്യം ഒരു രാഷ്ട്രാന്തര കൊലപാതകത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇന്ത്യയുടെ മേൽ ആരോപിച്ചിട്ടുള്ളൂ ഇതിനു മുൻപ് എന്തെങ്കിലും?
ഇല്ല, ഇങ്ങനെ ഒരു സംഭവം എന്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ പഠിച്ചിടത്തോളം എന്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നില്ല അങ്ങനെ ഒരു സംഭവം. ഒരു പാശ്ചാത്യ രാജ്യമായിട്ട് ഇങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് മറ്റ് ഇഷ്യൂസ് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ നിന്നുള്ള ഭീകരന്മാർക്ക് റെഫ്യൂജി കൊടുക്കുന്നു, ഇങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ടെങ്കിലും ഈ രീതിയിൽ ഒരു ആരോപണം ഇന്ത്യക്കെതിരെ ഉയർത്തിയിട്ടില്ല. അത് രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന് ഒന്ന് ഇന്ത്യക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളതായിട്ട് ഇന്ത്യയിലും അങ്ങനെ ഒരു 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 ഐഡിയ ഇല്ല, ആ രാജ്യങ്ങളിലും അത്രമാത്രം ഉള്ള ഒരു കേപ്പബിലിറ്റി ഇന്ത്യക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ അവർക്ക്
ആകെ വരുന്നത് ഈ ബലൂചിസ്ഥാനിലും ഒക്കെ ഉള്ള ഇന്ത്യൻ ഇടപെടലുകളെ കുറിച്ച് പാകിസ്ഥാൻ ആരോപണം വരുന്നതും ഒക്കെയാണ്.
അതെ, അതായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 1980കളിൽ ഈ പഞ്ചാബ് പ്രശ്നം കത്തിനിന്ന കാലത്ത്, ഖലിസ്ഥാൻ പ്രശ്നം കത്തിനിന്നിരുന്ന കാലത്ത് ഇന്ത്യ പാകിസ്ഥാനെ ഇതുപോലെ അക്യൂസ് ചെയ്തിരുന്നു. അന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ ഇതിൽ ഈ ഇതിൽ കോംപ്ലിസിറ്റി ഉള്ള ചില വ്യക്തികളെ എലിമിനേറ്റ് ചെയ്തതായിട്ട് അന്ന് പാകിസ്ഥാനിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു. അത് ആ ഒരു പ്രശ്നത്തിൽ വളരെ അത് അധികം ആർക്കും അറിയാത്ത ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ടെററിസ്റ്റുകളെ ഇങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരെ അയക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നു. ഇത് പ്രശ്നങ്ങൾ ഇങ്ങനെ വല്ലാതെ വഷളായപ്പോൾ ഇന്ത്യയുടെ ഈ പറയുന്ന RAW ചീഫും അതുപോലെ തന്നെ ISI ചീഫും തമ്മിൽ ഒരു മീറ്റിംഗ് ജോർഡാന്റെ ഇനീഷ്യേറ്റീവില്, ജോർഡാൻ രാജാവിന്റെ ഇനീഷ്യേറ്റീവില് നടക്കുകയും ഈ പല ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്പം ഒന്ന് കുറയുകയും ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള ചിലതുണ്ട്. പക്ഷെ ബിയോണ്ട് പാകിസ്ഥാൻ ഒരു കേപ്പബിലിറ്റി ഉള്ളതായിട്ട് ഇന്ന് വരെ ഇന്ത്യക്കെതിരെ, കേപ്പബിലിറ്റി ആണോ അല്ലെങ്കിൽ ഒരു അക്യുസേഷൻ ആണോ, രണ്ടും ഇന്ത്യക്കെതിരെ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്.
ഇനി എന്റെ ചോദ്യം, ഈ സ്വന്തം നാട്ടിലെ രാഷ്ട്രീയം പറഞ്ഞല്ലോ, ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സിഖ് സമൂഹത്തിന്റെ പിന്തുണ ഇല്ലാതെ മന്ത്രിസഭ പോലും നിലനിൽക്കാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോ സ്വന്തം നാട്ടിലെ രാഷ്ട്രീയ ഭദ്രതയ്ക്ക് വേണ്ടി ജസ്റ്റിൻ ട്രൂഡോ ഒരു കളി കളിക്കുകയാണെന്ന് സമ്മതിച്ചാൽ സിഖുകാരല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന കാനഡയിലെ ജനാധിപത്യ വിശ്വാസികൾ. ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യവും ഉള്ളതാണ്, തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് ആർ പ്രസന്നൻ പറഞ്ഞതുപോലെ സുരക്ഷാ ഭീഷണികൾ ഇല്ലാത്ത ഒരു രാജ്യം, വലിയ സുഭദ്രമായി ജീവിച്ചു പോകുന്ന ഒരു ജനാധിപത്യ സംവിധാനം. പക്ഷെ എങ്കിൽ പോലും കടുത്ത വലിയ ജനാധിപത്യ ഉന്നത ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന അവിടുത്തെ ബഹുജന സമന്വയം ഈ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കാവുന്ന ഒരു പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയ കളിക്ക് ജസ്റ്റിൻ ട്രൂഡോ തുനിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ സമൂഹം അതിന് കൂട്ടുനിൽക്കുമോ?
അവിടുത്തെ നമ്മൾ ഈ വെസ്റ്റേൺ ഈ സൊസൈറ്റി അറ്റ് ലാർജ് അവരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റി ഈ പൊളിറ്റിക്കൽ നറേറ്റീവിലെ ഈ വിഷയങ്ങളൊക്കെ അവരെ ബാധിക്കുന്ന രീതിയിൽ മാത്രമേ അവർ നോക്കാറുള്ളൂ. അല്ലാതെ മറ്റ് രാജ്യങ്ങളുടെ, അത് US ശരി, അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളും അല്പം വ്യത്യാസമാണ്. അമേരിക്കയിലായാലും ശരി, കാനഡയിലായാലും ശരി, അമേരിക്കയെ പറ്റി ഒരു തമാശ പോലും പറയാറുണ്ട്. അതായത് എന്താണ്, പട്ടിണി മരണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് പട്ടിണി അല്ലെങ്കിൽ എന്താണ് ആഫ്രിക്ക എന്നൊക്കെ ചോദിച്ച ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തമാശ പറയാറുണ്ട്. അതിനു മാത്രം അണവേറാണ് പൊതുവെ അമേരിക്കൻ കനേഡിയൻ
ജനത
എന്ന് പറയും, പൗരസമൂഹം. അതെ അതെ അതെ, അവരെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ, ഉദാഹരണത്തിന് വിയറ്റ്നാം വാർ വന്നപ്പോൾ അവിടുത്തെ വിയറ്റ്നാമിലേക്ക് ഇൻഡക്ട് ചെയ്ത് കൊണ്ടുപോയ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ബോഡി ബാഗ്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്കയിൽ പ്രൊട്ടസ്റ്റ് വന്നത്. അല്ലാതെ മറ്റൊരു യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ പ്രൊട്ടസ്റ്റ് വരികയോ, അത് അമേരിക്കയെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും, കാനഡയെ നമ്മളിപ്പോൾ കാണുകയാണ്. അത് US നേക്കാൾ കൂടുതൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ, ഐസൊലേറ്റഡ് ഫ്രം ഗ്ലോബൽ പൊളിറ്റിക്സ്. അവർക്ക് ഗ്ലോബൽ പൊളിറ്റിക്സ് അറിയില്ല. അതായത് മറ്റു രാജ്യങ്ങളുടെ പൊളിറ്റിക്സോ അവരുടെ പ്രഷേഴ്സോ അവർ എന്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പൊളിറ്റി, ഒരു എംപതറ്റിക് ആയിട്ട് നോക്കാൻ അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവരെ ഞാൻ കുറ്റം പറയുകയല്ല, കാരണം അവരങ്ങനെ ഒരു ഒരു ഐസൊലേറ്റഡ് ആയിട്ട് കഴിയുന്നവരാണ്. എവറിത്തിങ് അവർക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ദേ ഡോണ്ട് ഹാവ് ഇനഫ് പീപ്പിൾ, സോ ദേ ആർ ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു, അങ്ങനെയാണല്ലോ ഇന്ത്യയിൽ ഇത്രമാത്രം ആളുകൾ അവിടെ പോയി മൈഗ്രേറ്റ് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, വിദ്യാർത്ഥികൾ അവിടെ പോകുന്നു, അങ്ങനെ ഒരു സമൂഹമാണത്. അവിടുത്തെ പൊളിറ്റിയുടെ ഡിസ്കോഴ്സ് തന്നെ വ്യത്യാസം.
ഈ ഒരു ഈ ഗ്ലോബൽ പൊളിറ്റിക്സിനെയും പൊളിറ്റിക്കൽ ഹിസ്റ്ററിയൊക്കെ പ്രസന്നന്റെ അടുക്കൽ സംസാരിക്കുമ്പോഴേ ഒരു വളരെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക്. ഐ ഓൾവേസ് റെലിഷ് ഞാനത് പറയാതിരുന്നാലും ശരിയാവില്ല. യുനോ ഇറ്റ് ഈസ് സോ നൈസ് ടു ടോക്ക് ടു യു.
താങ്ക് യു വെരി മച്ച്.
ഇത് ഈ 2022 കണക്കുകൾ പ്രകാരം 15.14 ബില്യൺ കനേഡിയൻ ഡോളറിന്റെ വ്യാപാരമാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ഉള്ളത്. എന്താണ് പണത്തിന് മേലെ പരുന്തും പറക്കൂല്ല എന്ന് പറയുന്നത്.
അതെ,
ഇത്രയും വലിയ ഒരു വ്യാപാര കരാറുകളുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പിണക്കം സാധ്യമാണോ?
അത് സാധ്യമല്ല. അത് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്നത് വെൻ യു ഹാവ് സ്റ്റേറ്റ്സ് ഇൻ ദി അതർ കൺട്രി, വെൻ യുവർ പീപ്പിൾ എസ്പെഷ്യലി ഇക്കണോമിക് അതായത് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, അവർക്ക് നിങ്ങൾ ഈ പ്രശ്നമുള്ള രാജ്യത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ വേണം അല്ലെങ്കിൽ ട്രേഡ് വേണം എന്ന് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്, എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അതൊരു താങ്കൾ ചോദിച്ച വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കാരണം തന്നെ ദാറ്റ്സ് ദ ഓൺലി ഹോപ്പ് ദാറ്റ് ഇറ്റ് വോണ്ട് വേഴ്സൺ ഫെർദർ എന്നുള്ളത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രാജ്യങ്ങൾക്കും ആവശ്യമാണ്. മാത്രമല്ല കാനഡയിൽ നിന്ന് വളരെയധികം റിസോഴ്സസ് ഇവിടേക്ക് വരുന്നുണ്ട്, ഇവിടെ നിന്ന് നമുക്ക് അവരൊരു എക്സ്പോർട്ടാണ്. പക്ഷെ മറ്റൊന്നുകൂടി ഉണ്ട്, കാനഡയുമായിട്ടുള്ള ട്രേഡ് മറ്റ് പല രാജ്യങ്ങളും പൊട്ടൻഷ്യൽ ഉള്ളതാണ്. പക്ഷെ അത്രമാത്രം ഇനിയും അത് ആ പൊട്ടൻഷ്യൽ ഇപ്പോഴും പൂർണ്ണമായി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടിയാണ് ആ ട്രേഡ് ഡീലിന് വേണ്ടി അതായത് ഫ്രീ ട്രേഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയുള്ള ചർച്ചകൾ അതിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്സ് അപ്പോഴേക്കും അപ്പർ ഹാൻഡിൽ വന്നിട്ടുണ്ട്.
അല്ല, ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തൻ സ്വന്തം ഭരണകക്ഷി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ മേൽ വലിയ അപ്രമാദിത്വം ഉണ്ടോ? ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആസ്വദിക്കുന്ന അപ്രമാദിത്വം
ഇല്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. കാരണം ഹീസ് ഓൺ എ വെരി വീക്ക് വിക്കറ്റ്, ഹീസ് ഫീലിംഗ് വെരി ഇൻസെക്യൂർ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിലുള്ള റെട്ടറിക്കുകൾ ഉയർത്തുന്നതും പലപ്പോഴും. പക്ഷെ അത് മറ്റൊന്ന്, ട്രൂഡോയെ നമ്മളെ പറ്റി നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്സും അതിനെപ്പറ്റി നമ്മൾ ആദ്യം പറഞ്ഞു. ട്രൂഡോയെ ഇപ്പോഴും ട്രൂഡോയുടെ പൊളിറ്റിക്സിന് പോലും ആ ഒരു എന്താണ് പറയുക, ഒരു ഒരു ചെറിയൊരു ഇമ്മച്യൂരിറ്റി നമുക്ക് കാണാം. ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ രീതിയിലുള്ള ഒരു ഡിപ്ലോമസി ആയിട്ട് പൊതുവെ ഒരു മച്വർ രാഷ്ട്ര തലവൻ അല്ലെങ്കിൽ ഒരു ഭരണകൂട തലവൻ വരില്ല. ഇവിടെ വരികയും ഇവിടെ വരും. അത് എന്തിനാണ് വന്നിരിക്കുന്നത്? G20 സമ്മിറ്റിന് വന്നാണ്. G20 സമ്മിറ്റിൽ എപ്പോഴും നാച്ചുറലി എപ്പോഴും ഒരു ബൈലാറ്ററൽ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അവിടെ വെച്ച് ഈ രീതിയിലുള്ള മറ്റൊന്ന്, നിങ്ങൾ എപ്പോഴും ഈ ഭരണ നേതാക്കൾ തമ്മിൽ ചർച്ചയ്ക്ക് മുൻപായിട്ട് ഈ ഡിപ്ലോമാറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, ഞങ്ങൾ ഈ ഇഷ്യൂ റേസ് ചെയ്തേക്കും, നിങ്ങൾക്ക് ഇത് ഈ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാണിങ് കൊടുക്കാറുമുണ്ട്. അതനുസരിച്ച് പൊതുവെ അങ്ങനെയാണ് ഈ ചർച്ചകളെല്ലാം. അതാണ് അതിന്റെ ഒരു ചില കേട്ട്സ്. അപ്പോ എന്തോ ട്രൂഡോ ഒരു പക്ഷെ ഒരു സ്ട്രോങ് മാൻ ആണ് എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ സ്ട്രോങ് ലീഡർ ആണെന്ന് കാണിക്കാൻ പോയി മോദിയോട് പോയി രണ്ട് പറഞ്ഞിട്ട് വരാം എന്നുള്ള രീതിയിൽ ഇങ്ങ് വരികയും, പക്ഷെ ഒടുവിൽ രണ്ട് കേട്ടിട്ട് പോകുന്ന രീതിയായി പോയത് അതാവാം സംഭവിച്ചതെന്ന് ഓരോ ഇന്റലിജന്റ് ഗസ്സസ് നമുക്ക് നടത്താം എന്നുള്ളതേ ഉള്ളൂ.
ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഒന്ന്, കാനഡയിലെ ഇന്ത്യക്കാർ വളരെയധികം മലയാളികൾ ഉള്ള സ്ഥലം, എനിക്ക് തന്നെ എത്രയോ ആളുകളോട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുകയും ചെയ്തു. അവർക്കൊന്നും അത്ര വലിയ ആശങ്കകളൊന്നും ഇല്ല. എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ കാനഡയിലെ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
കാനഡി ഇന്ത്യക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഖലിസ്ഥാൻ ഇഷ്യൂ കൂടുതൽ അതിനകത്ത് പ്രൊവോക്ഡ് ആകാതിരിക്കുക. കാരണം ഇത് ഈ ഇഷ്യൂ വേഴ്സ് ആക്കാൻ മോശമാക്കാനായിട്ടുള്ള വെസ്റ്റേൺ എലമെന്റ്സ് കനേഡിയൻ രാഷ്ട്രീയത്തിലും ഉണ്ടാവും, ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും. കാരണം ഇവിടുന്ന് വളരെയധികം അവരുടെ മേലെ സ്വാധീനം ഉണ്ടാവും. ഇത് ഉണ്ടായെന്ന് വരാം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലും മറ്റു ബന്ധ പ്രൊവോക്കേറ്റീവ് പോസ്റ്റുകൾ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതാണ് അവർ സൂക്ഷിക്കേണ്ടത്. നോട്ട് ടു ഗെറ്റ് പ്രൊവോക്ഡ് ബൈ എനി റൂമേഴ്സ് ഓർ റിപ്പോർട്ട്സ്, ഈവൺ ഇഫ് സംതിങ് ഹാപ്പൻസ് ഓൾസോ അവിടെ സംയമനം പാലിക്കുക എന്നുള്ളതായിരിക്കണം. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ വിദ്യാർത്ഥികളോട് നമുക്ക് പറയാനുള്ളത് അതാണ്, ഡോണ്ട് ഗെറ്റ് സക്ഡ് ഇൻ ടു ദീസ് ഇഷ്യൂസ് ആൻഡ് ഓൾ ദാറ്റ്. നിങ്ങൾ പഠിച്ചിട്ട് വരിക, അല്ലാതെ അവർക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഓൾ സെഡ് ആൻഡ് ഡൺ, ഇറ്റ്സ് എ വെരി സിവിലൈസ്ഡ് കൺട്രി. നമ്മൾ അത് മനസ്സിലാക്കണം. ആൻഡ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഉള്ളതാണ്. അതാണ് ഇപ്പോൾ ഈ
മറ്റൊരു പ്രശ്നമുള്ളത്. ഈ പഠിക്കാനായിട്ട് കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും തൊഴിൽ കിട്ടിയിട്ട് കാനഡയിലേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളുകൾ, കാരണം വലിയ മൈഗ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈസിസ് ഉണ്ടാവുമോ?
ഞാൻ അങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം കാനഡ ഇതുവരെ ഇന്ത്യ വിസ ഇഷ്യൂ നിർത്തിയെങ്കിലും കാനഡ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബിക്കോസ് പോൺ പീപ്പിൾ, കാരണം കനേഡിയൻ യൂണിവേഴ്സിറ്റീസ് പലതും ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ അവിടുത്തെ അവിടുത്തെ ഫോറിൻ സ്റ്റുഡൻസിലെ എനിക്ക് തോന്നുന്നു ഒരു 40% ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെന്നാണ് ഞാൻ. അപ്പൊ അവിടുത്തെ കാനഡയിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ പോകണമെന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെ അവർക്ക് ആവശ്യമുണ്ട്, ഇന്ത്യൻ സ്കിൽസ് അവർക്ക് ആവശ്യമുണ്ട്, ഇതെല്ലാം അവർക്ക് ആവശ്യമുള്ളതായ കാരണം എനിക്ക് എന്റെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നിലപാട് അവർ എടുക്കുമെന്ന്.
ഇന്ത്യ ഗവൺമെന്റ് എടുത്ത ഈ തീരുമാനം, തൽക്കാലം കനേഡിയൻ സിറ്റിസൻസിന് വിസ കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനം, കനേഡിയൻ പൗരന്മാരായി മാറിയ ഇന്ത്യൻ വംശജരിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കില്ലേ? പല കാരണങ്ങളാലും വരേണ്ടവരല്ലേ?
അതെ, ആ ഈ ഇന്ത്യ എടുത്ത ഈ നിലപാടിനോടും എനിക്ക് നല്ല യോജിപ്പില്ല. കാരണം ഇത് ഇന്ത്യയുടെ ഇക്കണോമിയെ ബാധിക്കും, ഉദാഹരണത്തിന് കേരളത്തെ വല്ലാതെ ബാധിക്കും. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നതിൽ 4th ഒരു ആണ് ഇന്ത്യ, 4th ഫ്രം വേർ മോസ്റ്റ് ടൂറിസ്റ്റ് ആർ കമ്മിങ് എന്നുള്ളതാണ്. ഇത്രമാത്രം ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കനേഡിയൻ ടൂറിസ്റ്റുകൾ ആയിരക്കണക്കിനാണ് വരുന്നത്. ആ വരവ് ബാധിക്കും, അത് നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി നേരിട്ട് ആദ്യം അഫക്ട് ചെയ്യാൻ പോകുന്നത് ടൂറിസം ഇൻഡസ്ട്രി ആയിരിക്കും.
അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ വംശജരുണ്ടല്ലോ, കനേഡിയൻ
പൗരന്മാരെ, അവർ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എവറി ഓൾ ഓഫ് ദം ബിക്കം സസ്പെക്ട് ഇന്ത്യൻ ആയതിൽ. അത് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള ഒരു നടപടി ഇന്ത്യയും സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിസ ഡിനൈ ചെയ്യുക എന്നത്, കാരണം ട്രാവൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. When you stop talking, when you stop interacting, issues become worse. അങ്ങനെയാണ്.
അതെ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, when you stop talking, you know, issues get worsened എന്ന് പറഞ്ഞു. ഇത് അത് പാകിസ്ഥാനും ചൈനയും ഒക്കെ അതൊരു ഉദാഹരണം തന്നെയാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്.
അതെ,
പാകിസ്ഥാനും ചൈനയും ഈ സവിശേഷ പ്രശ്നത്തിൽ എന്തെങ്കിലും നിലപാടുകൾ എടുത്തു?
ഇല്ല, കാരണം ജസ്റ്റ് വെയിറ്റിംഗ് ആൻഡ് വാച്ചിംഗ്. അതെ, അതാണ് കാരണം. ഒന്ന്, അവർക്ക് ഇതിലെങ്ങനെ പ്രതികരിക്കണമെന്ന് അവർക്ക് വലിയ വ്യക്തതയില്ല. മറ്റൊന്ന്, അവർക്ക് അധികം സ്റ്റേക്സ് ഇല്ലാത്ത ഒരു രാജ്യമാണ് അവർക്ക് സ്റ്റേക്സ് ഉള്ള ഒരു രാജ്യമായിരുന്നെങ്കിൽ അവര് ഇതിനകം റിയാക്ട് ചെയ്യുമായിരുന്നു. അവർക്ക് കാനഡയുമായിട്ട് വലിയ ഒന്ന്, കാനഡ ഒരു വെസ്റ്റേൺ എന്താണ് ഒരു വെസ്റ്റേൺ ക്ലബ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗമാണ്. അതിൽ പാകിസ്ഥാൻ ഒരു കാലത്ത് അതിന്റെ ഭാഗമായിരുന്നെങ്കിലും അവരിൽ നിന്ന് കുറെ അകന്നുപോയി ചൈനയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് കാരണം തന്നെ അവർക്ക് കാനഡയുമായിട്ട്, പിന്നെ കാനഡ മറ്റൊന്ന് ഈ ഈസ്റ്റുമായിട്ടുള്ള കോൾഡ് വാറിൽ എപ്പോഴും ഒരു ഫ്രണ്ടിലായിരുന്ന ഒരു രാജ്യമാണ്. കാരണം സോവിയറ്റ് യൂണിയനെതിരെയാണെങ്കിലും അതുപോലെ തന്നെ ചൈനക്കെതിരെയാണെങ്കിലും അവര് US പറയുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ഒരു പോളിസിയാണ് കാനഡയ്ക്കുള്ളത്. അതിനാൽ തന്നെ അവർ അതിന് ഇക്കാര്യത്തിൽ കാര്യമായിട്ട് റിയാക്ട് ചെയ്തു.
ഇനി എനിക്കൊരു ചോദ്യം, നമ്മൾ ഈ ഖലിസ്ഥാൻ മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ സമാനമായ ഒരു പ്രശ്നം വളരെ സംയമനത്തോടുകൂടി വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ഒരു സംഘർഷത്തിലേക്കും മാറാതെ സ്വന്തം നാട്ടിലെ ക്യൂബക് പ്രശ്നം, ഒരു വിഭജന പ്രശ്നം പരിഹരിച്ച ഒരു രാജ്യം ഇന്ത്യയിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സഹായകമായ നിലപാടെടുക്കുന്നത് അത്ഭുതകരമല്ലേ?
ആ ക്യുബേക് പ്രശ്നം അവരെ സംബന്ധിച്ച് അവര് ഒരുപക്ഷെ നേരിട്ട് ആദ്യത്തെ ഒരു എന്താ പറയുന്ന ഈ നാഷണൽ ഐഡന്റിറ്റിക്ക് അവർക്ക് നേരെ ഉയർന്ന ആദ്യത്തെ ഒരു പ്രശ്നമായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്താണ് ആരായിരുന്നു വൂൾഫ്, വൂൾഫ് എന്ന് പറയുന്ന ജനറൽ വൂൾഫ് കാനഡ ക്യാപ്ചർ ചെയ്ത ശേഷം ഉണ്ടായിട്ടുള്ള, അതായത് 1800s something ആ കാലഘട്ടത്തിലാണ്, അന്നാണ് കാനഡയുടെ ആ ഫോർമേഷൻ വരുന്നത്. അതിനുശേഷം കാനഡയ്ക്ക് നേരിട്ട ആദ്യത്തെ ഒരു ചലഞ്ച് ടു ദയർ നാഷണൽ ഇന്റഗ്രിറ്റി, നാഷണൽ ഇന്റഗ്രിറ്റി, അത് അവർക്ക് സോൾവ് ചെയ്തു. പക്ഷെ അത് ഇറ്റ്സ് എ വെരി സിമ്പിൾ ഇഷ്യൂ, ഇറ്റ്സ് ഓൺലി ബിറ്റ്വീൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ. അതാണ് അവർക്കത് അവിടുത്തെ അവരുടെ റെഫറൻഡം നടത്തി അത് സോൾവ് ചെയ്യാൻ പറ്റി. മറ്റൊന്ന്, ഈ റെഫറൻഡം പറയുന്ന നന്നായി അയച്ചു. കാരണം ഈ റെഫറൻഡം എന്നുള്ള ഒരു ഇഷ്യൂ, റെഫറൻഡം വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ നേഷന്റെ അതിരുകളോ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഐഡന്റിറ്റിയോ തീരുമാനിക്കുക എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഈ വെസ്റ്റിൽ ഉയർന്നു തുടങ്ങിയ ഒരു ഒരു ട്രെൻഡാണ്. ബ്രെക്സിറ്റ് നമ്മൾ കണ്ടു. ഈ രീതിയിൽ ബ്രെക്സിറ്റ് ഒടുവിൽ ഇന്ന് ബ്രിട്ടീഷ് ലീഡേഴ്സ് അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവണം. ഈ രീതിയിൽ, അതായത് വെറും പോപ്പുലർ ഒപ്പീനിയൻ മാത്രം വെച്ചല്ല നയപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അത് പോപ്പുലർ ഒപ്പീനിയൻ നിങ്ങൾ കൺസിഡർ ചെയ്യണം, പക്ഷെ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ഒപ്പീനിയൻ. വെറുതെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി ഓക്കെ ഇത് പലരും എന്താ പറയുന്നത് ഓരോ ടെറിട്ടോറിയൽ ഇഷ്യൂസും അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി ആളുകൾക്ക് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ വിട്ടുപൊക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഒരു ഇത് ഈ സ്റ്റേറ്റ് ഫോർമേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പോലെയോ മറ്റു രാജ്യങ്ങൾക്ക് അത് സാധ്യമല്ല. ഇന്ത്യയിൽ റെഫറൻഡം അങ്ങനെയുള്ള ഒരു പ്ലെബിസൈറ്റിന്റെ കാര്യം പറയാറുണ്ടല്ലോ കശ്മീരിന്റെ കാര്യത്തിൽ, അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. ആ രീതിയിലുള്ള ഒരു എന്താണ് സ്റ്റേറ്റിനെ ആ രീതിയിൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ട. അങ്ങനെ വെറുതെ എന്താണ് പണ്ട് ആരാണ് ഡിസ്രേലിയാണെന്ന് പറഞ്ഞു, പലപ്പോഴും പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് വെറും പബ്ലിക് ഇമോഷൻ ആണ്. ഈ ആ ഒപ്പീനിയൻ അല്ല, വെറുതെ ഒരു ഇമോഷൻ വെച്ചിട്ട് തീരുമാനിക്കുകയാണ് ഓക്കെ വിട്ടുപോകണോ അല്ലെങ്കിൽ വിട്ടുപോകണ്ട. ആ രീതിയിലുള്ള ഒരു റെഫറൻഡം ഉപയോഗിച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇന്ത്യക്ക് അക്സെപ്റ്റബിൾ ആയി.
ഇനി എന്റെ ഈ സംഭാഷണത്തിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ പഞ്ചാബിന്റെ പ്രശ്നം എന്താണ്? ഈ പഞ്ചാബിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മറന്നിടുന്ന ഒരു സംഭവമാണ് ഖലിസ്ഥാൻ. എന്നാൽ ഒരു മഴയത്ത് വേണമെങ്കിൽ തളിർക്കാവുന്ന ഒരു വിത്ത് പോലെ അത് പഞ്ചാബിന്റെ മണ്ണിൽ ഉണ്ട് താനും. ഇതിനെ പഞ്ചാബിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ടും പഞ്ചാബിലെ ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളുമായിട്ടാണ് കാണുന്നത്? അതോ പഞ്ചാബിലെ ഒരു വിഭാഗത്തിന്റെ വംശീയ ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്?
രണ്ടുമുണ്ട്. കാരണം പഞ്ചാബിനോട് ഇന്നും ഇന്ത്യ ഫുൾ ജസ്റ്റിസ് അവർക്ക് നൽകിയിട്ടില്ല. അവർക്ക് പ്രോമിസ് ചെയ്തിരുന്ന പലതും, ചണ്ഡിഗർ ഇഷ്യൂ മുതൽ റബീബിയസ് വാട്ടേഴ്സിന്റെ ഇഷ്യൂ, ഇതൊന്നും അവരാവശ്യപ്പെട്ട ഇതൊന്നും അവർക്ക് നൽകിയിട്ടില്ല. പൂർണ്ണമായി ഇന്ത്യ പ്രോമിസ് ചെയ്ത പലതും ഇന്ത്യക്ക് ഇനിയും നൽകാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള അതിന് റീസൺസ്, ഞാനത് ചെയ്യണം ചെയ്യണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെതായിട്ടുള്ള വിഷമം അല്ലെങ്കിൽ ആ ഒരു പെയിൻ പഞ്ചാബ് പൊളിറ്റിക്സും ആ പൊളിറ്റിക്കൽ കോൺഷ്യൻസിൽ ഉണ്ടാവും. എന്നിട്ടും പഞ്ചാബികൾ മെയിൻ സ്ട്രീമിലേക്ക് തിരിച്ചു വന്നു, മെയിൻ സ്ട്രീമിലായിരുന്നു എങ്കിൽ തന്നെ ഈ എലിമെന്റിനെ മറ്റൊന്ന് നമ്മൾ വേറെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ സെസഷനിസ്റ്റ് ഡിമാൻഡുകള് പല ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഹാർട്ട്ലാൻഡിലാണ് ഇത് സംഭവം, പൊതുവെ അത് പെരിഫറൽ റീജിയൻസിലാണ്. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ഇങ്ങനെയുള്ള അല്ലെ കാശ്മീർ ഇവിടെയൊക്കെ ഉണ്ടാവും, എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഹാർട്ട്ലാൻഡിൽ തന്നെയാണ്. കാര്യം പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ ആണെന്ന് പറഞ്ഞാലും പഞ്ചാബ് ഇന്ത്യയുടെ ഹാർട്ട്ലാൻഡ് തന്നെയാണ്. ഈ ഹാർട്ട്ലാൻഡില് ഒരു ഒരു ഈ രീതിയിലുള്ള ത്രെറ്റ് ടു നാഷണൽ ഇന്റഗ്രിറ്റി ഉയരുകയും അതിനെ ഫോഴ്സ് ഉപയോഗിക്കാതെ, വലിയ രീതിയിൽ ഫോഴ്സ് എപ്പോഴും ഉപയോഗിച്ചിട്ടില്ല, കുറെ അറസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ അല്ലാതെ തിരിച്ച് മെയിൻ സ്ട്രീമിലേക്ക് പൊളിറ്റിക്കൽ പ്രോസസ്സിൽ കൂടെ തിരിച്ചു കൊണ്ടുവന്ന ഒരു രാജ്യമാണ്.
വലിയ വിജയമായിരുന്നു,
വളരെ വലിയൊരു വിജയം, വളരെ റയർ ആയിട്ട് ലോക ചരിത്രത്തിൽ പോലും സാധിച്ചത്. ഒരു സെസഷനിസ്റ്റ് മൂവ്മെന്റ് കാര്യം ഒരു മൈനോറിറ്റി മാത്രമായിരിക്കും അത്, എങ്കിൽ തന്നെ അത് വല്ലാതെ വയലന്റ് ആയിട്ട്, ആ വയലന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന് വെറും പൊളിറ്റിക്കൽ പ്രോസസ്സിൽ കൂടെ മാത്രം, അത് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടെ മാത്രം തിരിച്ചു കൊണ്ടുവന്നു. അത് തമാശയായിട്ട് ഞാൻ നരസിംഹറാവുവിന്റെ ഒരു ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ പറയുന്നത്, ഓഫ്കോഴ്സ് ഇക്കണോമിക് ലിബറലൈസേഷൻ അത് വേറൊരു ഇഷ്യൂ, പക്ഷെ അത് അതിനേക്കാൾ ഉപരി പഞ്ചാബിനെ മെയിൻ സ്ട്രീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു തവണ പോലും, അത് ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ 92 പഞ്ചാബ് ഇലക്ഷൻ ആദ്യത്തെ ആ ഇലക്ഷൻ കവർ ചെയ്യാൻ പോയിരുന്നു. അന്നൊക്കെ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ക്യാമ്പയിനും എല്ലാം ഉപേക്ഷിച്ചു നിർത്തി എല്ലാവരും വീട്ടിൽ പോയിരുന്നു. എന്താണ് ക്യാമ്പയിൻ? ഓരോ ചെറിയ ഹാളുകളിനകത്ത് വെച്ച് ഈ കാൻഡിഡേറ്റ്സ് പ്രസംഗിച്ചിരുന്നു, അതിലപ്പോൾ ഒരു പബ്ലിക് ക്യാമ്പയിൻ പോലും ഇല്ലാതെ ടെററിസത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നടത്തിയ ഒരു ഇലക്ഷനായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അവിടെ പോയതും. ആ ഇലക്ഷനിൽ കൂടിയാണ് പഞ്ചാബിനെ തിരിച്ചുകൊണ്ടത്. അതിനുശേഷം വളരെ വളരെ ഇത് ഈ അസാസിനേഷൻസ് വയലൻസ് എല്ലാം കുറഞ്ഞു 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 വരികയും പഞ്ചാബ് ആരും അറിയാതെ പക്ഷെ അതവിടെ കിടപ്പുണ്ടായിരുന്നു. സമയം വരുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരും. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട്, ഇന്ത്യയുടെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള എലിമെന്റ്സ് എവിടെയൊക്കെ ഉണ്ടോ അവരെന്നും ഇന്ത്യയെ ഒന്ന് ഇതിനു വേണ്ടിയിട്ട്, ഇന്ത്യ ഒന്ന് ചെയ്യാനായിട്ട് ഒരു ഹാൻഡിലിനും ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് വി ഷുഡ് ബി അവെയർ.
ഈ സംഭാഷണം അവസാനിക്കുന്ന സമയത്ത് സാധാരണ ആരും ഓർക്കാത്ത ഒരു ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ, PV നരസിംഹറാവുവിനെ പോലെ ഒരു നേതാവിനെ ഓർത്തതിനുള്ള താങ്ക്ഫുൾ ടു യു കേട്ടോ. അദ്ദേഹം സാധാരണ പറയാറില്ല, അതാണ് ഈ പഞ്ചാബിനെ മെയിൻ സ്ട്രീമിലേക്ക്, പഞ്ചാബിലെ ജനങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നതിൽ നരസിംഹറാവുവിന്റെ വലിയ റോളിനെ എടുത്തു പറഞ്ഞതിൽ ഐ ആം താങ്കിങ് യു.
അതിന്റെ കൂടെ ഞാൻ ഒരു തമാശ ഒരു കാര്യം കൂടി ചേർത്തോട്ടെ. ഞാൻ വി പി സിംഗിന്റെ പഞ്ചാബ് ഹാൻഡിലിംഗ് ഞാൻ കണ്ടതാണ് നരസിംഹറാവുവിന്റെ. വി പി സിംഗ് പ്രധാനമന്ത്രിയെ ഒട്ടും താമസിയാതെ തന്നെ അമൃത്സർ സന്ദർശിക്കുന്നു, ഈ ഒരുപാട് ജെസ്റ്റേഴ്സ് ഒക്കെ അദ്ദേഹം നടത്തി. നരസിംഹറാവു ഇതൊന്നും ചെയ്തില്ല, അദ്ദേഹം പഞ്ചാബിലേക്ക് പോയി പോലുമില്ല. പക്ഷെ ഇലക്ഷൻ അനൗൺസ് ചെയ്തു, ഇലക്ഷൻ നടത്തി, ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആദ്യം പഞ്ചാബിൽ പോകുന്നത് ഒരു ഒരു കൊല്ലമോ ഒന്നൊന്നര കൊല്ലമോ കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ. എങ്ങനെയാണെന്ന് ഓർത്ത വളരെ തമാശയാണ്. ഹെലികോപ്റ്ററിൽ അവിടെ പഞ്ചാബിൽ ഫ്ലഡ് വന്നപ്പം ഹെലികോപ്റ്റർ പഞ്ചാബിന്റെ മേലെ ഒന്ന് പറന്നിട്ട് തിരിച്ചു വന്നു, അല്ലാതെ അദ്ദേഹം അങ്ങോട്ട് പോയി. അതില്ലാതെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതൊക്കെയാണ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ആണ്
അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് രണ്ട് രാഷ്ട്രങ്ങളും കാണിക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. വളരെ വളരെ നന്ദിയുണ്ട് ഇത്രയും വിശദമായിട്ട് സമഗ്രമായിട്ട് ഈ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞത്. താങ്ക് യു.
എനിക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്. താങ്ക് യു ഗോപാൽ.
താങ്ക് യു.